നമസ്കാരം രാജീവ് ജോർജ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
തീർച്ചയായും നമസ്കാരം ഡെനീസ്.
ഓസ്ട്രേലിയയിൽ പല ക്രിക്കറ്റ് ക്ലബുകളുമുണ്ട്. താങ്കൾ ആരംഭിച്ചിരിക്കുന്ന ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ ഏത് രീതിയിലുള്ളതാണ്? എങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ ട്രെയിനിങ് സെന്റർ തുടങ്ങിയത്?
ഞാനിപ്പോൾ കോച്ചിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കുന്നത് കൊച്ചുകുട്ടികളെ ബേസ് ചെയ്താണ്. കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന കോച്ചിംഗ് സെന്ററിൽ 6 വയസ്സ് തൊട്ട് ആൾമോസ്റ്റ് ഒരു 22-25 ഏജ് വരെയുള്ള കുട്ടികളെ നോക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എന്തെങ്കിലുള്ള കുട്ടികൾ 6-നും 13-നും വയസ്സിന് ഇടയ്ക്കുള്ള 10-15 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഞാൻ നോക്കുന്ന ഒരു കാര്യം മെയിൻ അവരിൽ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലബിൽ ഇതേ പ്രായക്കാരായ കുട്ടികൾ കളിക്കുമ്പോൾ ഒരിക്കലും അവർ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തിടത്തോളം കാലം ഇവര് ജസ്റ്റ് ഫോർ എ ഫൺ എന്ന രീതിയിലാണ് ഈ ഒരു 3 മാസക്കാലം കൊണ്ടുപോകുന്നത്. ഒരിക്കലും നമുക്ക് ഏത് ഗെയിമായാലും ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്ന് ലേൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 3 മാസം കഴിയുമ്പോൾ ഓരോ സീസൺ മാറുകയാണ്. അപ്പോൾ വൺസ് ക്രിക്കറ്റിൽ ചേർന്ന ഒരു വ്യക്തി 3 മാസം കഴിയുമ്പോൾ സോക്കറിലേക്ക് തിരിയും, അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ടെന്നീസിലേക്ക് തിരിയും. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതിനെ ഹോൾ ഇയർ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ആയി കഴിയുവാണെങ്കിൽ കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നോക്കുന്നത് മെയിൻ ആയിട്ട്.
കോച്ചിംഗ് സെന്റർ തുടങ്ങിയിട്ട് എത്ര നാളായി? എവിടെ വെച്ചാണ് ട്രെയിനിങ്ങും മറ്റും നടത്തുന്നത്?
ഇപ്പോൾ ഞാൻ ട്രെയിനിങ് നടത്തുന്നത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ താമസിക്കുന്നത് സർദനാൾ ബ്രാഡ്മാൻ ഡ്രൈവ് എന്നൊരു സ്ട്രീറ്റിലാണ്. അപ്പം അവിടെ മാരിയൻ റോഡ് 79 ഞാൻ കോച്ചിംഗ് സെന്റർ നടത്തുന്നത്. അവിടുത്തെ വെസ്റ്റേൺ യൂത്ത് ക്രിക്കറ്റ് സെന്ററുമായിട്ട് ലിങ്ക് ചെയ്താണ് ഞാൻ ഈ കോച്ചിംഗ് സെന്റർ നടത്തുന്നത്. ഈ സെന്റർ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആൾമോസ്റ്റ് 1.5 മന്ത് ആയതേ ഉള്ളൂ.
രാജീവ്, പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഒരു നല്ല പ്രതികരണമാണോ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്?
ഈ തുച്ഛമായി 1.5 മാസം ആയിട്ടുള്ളെങ്കിൽ പോലും പ്രതികരണം നല്ല രീതിയിലുണ്ട്. കാരണം ഇപ്പം തന്നെ എനിക്ക് ഒരു 15 കുട്ടികളുടെ അകത്തിൽ 13 മലയാളികളും ബാക്കി 2 പഞ്ചാബികളുമാണ്. പിന്നെ 1-2 ഇവിടുത്തെ ഓസ്ട്രേലിയൻ പേരൻസും വന്ന് കോച്ചിംഗ് സെന്ററിന്റെ കാര്യങ്ങൾ അവർ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും ഇതിന്റെ അകത്തിൽ ഒരു 3 ഓസ്ട്രേലിയൻ കുട്ടികളും ജോയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്?
എന്നെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ തുടങ്ങാൻ വേണ്ടി എന്നെ പ്രചോദിപ്പിച്ച കാര്യം, കാരണം ഞാൻ ബാക്ക് ഹോം ആയിരിക്കുമ്പോൾ ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. കാരണം 6 വർഷം ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ നാട്ടിൽ അതേപോലെ തന്നെ ഞാൻ കോച്ചിംഗ് ക്ലബ്സ് കുറെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിലുപരി ക്രിക്കറ്റ് എന്റെ ഒരു പാഷനും കൂടാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം, പല ക്ലബ്സിലും ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റേഴ്സ് ഉണ്ട്, ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ്സ് ഉണ്ട്. എന്നിരുന്നാൽ പോലും 3-4 വർഷം ഒരു കോച്ചിംഗ് സെന്ററിൽ കളിച്ച ഒരു കുട്ടി മാച്ച് കളിക്കാൻ ചെല്ലുമ്പോൾ, അതേ ക്ലബിന്റെ മാച്ച് കളിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോഴും കുട്ടികൾക്ക് നേരെ ചൊവ്വേ ബാറ്റ് പിടിക്കുകയോ അതിലുപരി ബോൾ എറിയാനോ അവർക്ക് കഴിയുന്നില്ല. കാരണം ഒരു ത്രോ ആണ് കളിക്കുമ്പോൾ എറിയുന്നത്, ബാറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ബാറ്റ് നേരെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിനെ കണ്ട സമയത്ത് ഞാൻ ഇതിനെ ചൊല്ലി ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അവരൊരിക്കലും ഈ കോച്ചിംഗ് സെന്ററിൽ സ്കിൽസ് കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇത് എന്റെ മനസ്സിൽ കടന്നു, ഈ ഒരു സ്കിൽസ് ഇല്ലായ്മ എന്റെ മനസ്സിൽ കടന്നപ്പോൾ അങ്ങനെ ഞാൻ സ്കിൽസിന് വേണ്ടി കുട്ടികളെ വീണ്ടും തയ്യാറെടുപ്പിക്കുക, അങ്ങനെ സ്കിൽസ് ഫസ്റ്റ് കുട്ടികൾക്ക് കിട്ടുക, അതിനുശേഷം ഒരു മാച്ച് കളിക്കുക, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്. ഇവിടുത്തെ കോച്ചിംഗ് സെന്റർ കണ്ടിട്ടാണ് ഞാനൊരു കോച്ചിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത്.
ഓസ്ട്രേലിയയിലെ മറ്റു ക്രിക്കറ്റ് ക്ലബുകളിൽ നിന്നും ഏത് രീതിയിലാണ് ഒരു പേഴ്സണൽ കോച്ചിംഗ് സെന്റർ വ്യത്യസ്തമായിരിക്കുന്നത്?
ഇവിടെ കോച്ചിംഗ് സെന്റർ നടത്തുമ്പോൾ സത്യത്തിൽ കൊച്ചുകുട്ടികൾക്ക് ഇവിടെ കിട്ടുന്ന കോച്ചിംഗ് വളരെ പുവറാണ്. കാരണം ഇവര് ആൾമോസ്റ്റ് ഒരു 10 വയസ്സിന് മേളിലുള്ള കുട്ടികളെയാണ് ഇവർ നല്ല രീതിയിൽ കോച്ച് ചെയ്യിപ്പിക്കുന്നത്. അത് കോച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു ക്ലബിൽ കോച്ച് ചെയ്യിപ്പിക്കുന്നത്, പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ അടുത്ത് വിട്ടിട്ടാണ് ഇവരെ കോച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഇതേപോലത്തെ പേഴ്സണൽ സെന്ററിൽ കുട്ടികളെ കോച്ചിങ്ങിൽ വിടുന്നത് റയറാണ്. അവർ ആൾമോസ്റ്റ് ഒരു 10 വയസ്സിന് മേളിൽ പിക്കായതിനു ശേഷം മാത്രമേ അവരങ്ങനെ കോച്ചിങ് സെന്ററിലോട്ട് വിടാറുള്ളൂ. അതുവരെ അവരെ ഏതെങ്കിലും ക്ലബ്സിൽ ഇങ്ങനെ 3-4-5 വർഷം ഇങ്ങനെ കളിപ്പിക്കുകയാണ് പതിവ്. അതിനുശേഷം അവർ അവിടുന്ന് സെൽഫായിട്ട് പിക്ക് ചെയ്ത് വന്നിട്ടാണ് അവർ കളിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് കൊച്ചുകുട്ടികളെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെ സ്കിൽസിലാണ്. സ്കിൽസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ 4 വർഷം കൊണ്ട് പിക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ ഇന്ത്യയിലെ ആ അവസ്ഥ വെച്ച് അവർ 1 ഇയർ കൊണ്ട് ഹോൾ സ്കിൽസ് ഒരു പിക്ക് ചെയ്യും. അപ്പം ഇവരെക്കാളും മുമ്പേ ഇവർ ക്രിക്കറ്റ് പ്രോപ്പർ വേ ആൻഡ് പ്രോപ്പർ ചാനലിൽ അവർ കളിച്ചു തുടങ്ങും.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഡലൈഡിൽ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ ആരംഭിച്ച രാജീവ് ജോർജുമായി SBS മലയാളത്തിന്റെ ഡെലിസ് പോൾ നടത്തുന്ന സംഭാഷണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ക്രിക്കറ്റ് പരിശീലകൻ മാത്രമല്ല, നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയാണ് രാജീവ് ജോർജ്. അതേക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗത്തിൽ കേൾക്കാം.
രാജീവ്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനുള്ളിലൊരു പ്രസ്ഥാനം, ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങി. ഒരു ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ ഇവിടെ തുടങ്ങുന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു?
തീർച്ചയായും, ഞാൻ ആദ്യ സമയങ്ങളിൽ ഇത് അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി പാടാണ്. പക്ഷേ ഇന്ത്യയെ അപേക്ഷിച്ച് ഇവിടെ നമ്മൾ ഇതുപോലത്തെ ഒരു കോച്ചിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തേക്കാളും ഈസിയാണ് ഇവിടെ. കാരണം ഇവിടെ യാതൊരുവിധമായ പൊളിറ്റിക്സ് ഇല്ല. കാരണം നമുക്ക് വേറെ ഒന്നും വേണ്ട, നേരിട്ട് ഇവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷനിൽ, സൗത്ത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അസോസിയേഷനിൽ ഞാൻ നേരിട്ട് മെയിൽ അയച്ചു. അവരതിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ എനിക്ക് അയച്ചു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഈ ഞാൻ തുടങ്ങിയ ഈ ക്ലബിനെ ഞാൻ സാക്കിയിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ക്ലബ് ഇവിടെ തുടങ്ങാൻ സാധിച്ചത്. കാരണം അതിന്റെ പുറകിൽ പേപ്പർ വർക്ക്സ് ആയാലും എന്തായാലും വളരെ ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള മെത്തേഡ്സ് ആണ് എനിക്ക് അവർ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു, ഞാനൊരു ബിഗിനർ എന്ന സ്ഥിതിയിൽ എനിക്കിത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഈ ഒരു ക്ലബ് നടത്താൻ തോന്നിയില്ല.
രാജീവ് ജോർജ് അടുത്തിടെ അഡലൈഡിലെ ഒരു ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ഒരു വലിയ റെക്കോർഡ് ഇട്ടതായിട്ട് കണ്ടു. ആ റെക്കോർഡിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായും, ഞാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പൊ ഞാനിവിടെ ജോയിൻ ചെയ്തത് FUCC എന്ന് പറഞ്ഞൊരു ക്ലബിലാണ്. ആ ക്ലബ് 60 വർഷം പഴക്കമുള്ള ഒരു ക്ലബാണ്, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ക്ലബ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഇവിടുത്തെ വിക്കറ്റുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ വിക്കറ്റ് ഫ്ലാറ്റ് ആണ്, അപ്പം അവിടെ അത്ര ബൗൺസോ സ്വിങ്ങോ കുറവായിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര ബൗൺസും സ്വിങ്ങും ആണ്. അപ്പം ഇവിടെ ഞാൻ കളിച്ച സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്നെ അവര് ടീമിൽ നിന്നും മാറ്റിയില്ല. അവര് കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ തന്നു ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ വർഷത്തെ സ്റ്റാർട്ടിംഗ് മാച്ച്, കഴിഞ്ഞ വർഷം സീസൺ ഞാൻ നിർത്തിയപ്പോൾ നല്ലൊരു സ്കോർ അടിച്ചിട്ടാണ് നിർത്തിയത്. അപ്പം അതായിരുന്നു എന്റെ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് സ്കോർ. പക്ഷെ ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദൈവാനുഗ്രഹം എന്നും കൂടെ പറയാൻ പറ്റത്തുള്ളൂ, അപ്പം എനിക്ക് 208 നോട്ട് ഔട്ട് എനിക്ക് ഇടാൻ സ്കോർ ചെയ്യാൻ പറ്റി. അത് ഞാൻ ഓപ്പൺ ചെയ്ത് ത്രൂ ഔട്ട് ഞാൻ 80 ഓവേഴ്സ്, 2-day മാച്ച് ആണ് ഞങ്ങൾ നടക്കുന്നത്, അപ്പൊ 80 ഓവേഴ്സും എനിക്ക് ക്രീസിൽ നിൽക്കാൻ പറ്റി. അങ്ങനെ അപ്പം 208 നോട്ട് ഔട്ട് ഞാൻ അടിച്ചു. ഇതിനു മുമ്പത്തെ ക്ലബിന്റെ ഇൻഡിവിജ്വൽ സ്കോർ 189 ആയിരുന്നു. അപ്പൊ അത് ആൾമോസ്റ്റ് 10 or 12 years ബിഫോർ ആണ് അടിച്ചത്. അപ്പം അതിനെ ഞാൻ ഓവർകം ചെയ്തു, അതായിരുന്നു റെക്കോർഡ്. പിന്നെ അതിലുപരി ആ ക്ലബിൽ ആകെ വീണേക്കുന്ന 189 അതൊരു 40 വർഷം മുമ്പാണ്. അതും ആ ഒരു റെക്കോർഡും കൂടെ ഞാൻ ബീറ്റ് ചെയ്തു. പിന്നെ സൗത്ത് ഓസ്ട്രേലിയയിൽ സാക്കൈന്ന് കിട്ടിയ റിപ്പോർട്ട്, സൗത്ത് ഓസ്ട്രേലിയയിൽ ആദ്യമായി തടിച്ച ഒരു ഇന്ത്യൻ പ്ലെയറും ഞാൻ തന്നെയാണ്.
തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഈ റെക്കോർഡ്. രാജീവിന്റെ കേരളത്തിലെ ക്രിക്കറ്റ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ.
തീർച്ചയായും, ഞാൻ പഠിച്ചിരുന്നത് സായ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ LNCP-യിലായിരുന്നു, ട്രിവാൻഡ്രം. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ അക്കൗണ്ടിംഗ് ജനറൽ ഓഫീസ് ട്രിവാൻഡ്രം AGS എന്നൊരു പ്രൊഫഷണൽ ക്ലബിൽ എനിക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അവിടെ ഒരു 7 വർഷം കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലങ്ങളിൽ IPL കളിച്ച 2 players അതേ ക്ലബിൽ കളിച്ച പ്ലെയേഴ്സ് ആണ്. അപ്പൊ എനിക്ക് ലാസ്റ്റ് അഡലൈഡിലോട്ട് വരുന്നതിന് മുമ്പ് വരെ എനിക്ക് അവരോടൊപ്പം 2 ഇയർ കളിക്കാനും പറ്റി. ഒന്ന് നമ്മുടെ IPL പ്രോമിസിങ് യങ്സ്റ്റർ ആയ സഞ്ജു വി സാംസൺ, അതേപോലെ തന്നെ സച്ചിൻ ബേബി ഇപ്പം രഞ്ജി ടീമിന്റെ ക്യാപ്റ്റനും കൂടാണ്. അപ്പൊ ഈ 2 players എനിക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റത് എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു.
രാജീവിന്റെ ക്രിക്കറ്റിലുള്ള അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും ട്രെയിനിങ്ങിന് വരുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രെയിനിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലായിരിക്കും രാജീവിനെ ബന്ധപ്പെടുവാൻ സാധിക്കുക?
തീർച്ചയായും എന്നെ 2 രീതിയിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഒന്ന്, എന്റെ ഇമെയിൽ ID RAJGEORGE115@readysmail.com. സെക്കൻഡ്, എന്റെ ഫോൺ നമ്പറിലൂടെയും ബന്ധപ്പെടാം, 0469-824353.
രാജീവ് ജോർജ്, ഇത്രയും നേരം SBS റേഡിയോയോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
എനിക്ക് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഡെനിസ്. ഡെനിസുമായിട്ട് ഇത്ര നേരം എന്റെ എക്സ്പീരിയൻസും അതേപോലെ ഇവിടെ നടക്കുന്ന ഓരോ ക്രിക്കറ്റിലെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞതും വളരെ നന്ദിയുണ്ട്. അതേപോലെ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വളരെയധികം ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നറിയാം. കാരണം ഞാനൊരു സ്ഥിരം പ്രേക്ഷകനാണ് SBSന്റെ. നിങ്ങളുടെ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.